നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക. കൊറോണ വൈറസിന്റെ വ്യാപനം ചെറുക്കുന്നതിന്റെ ഭാഗമായി ഓസ്ട്രേലിയൻ ആരോഗ്യ വകുപ്പ് ഓസ്ട്രേലിയയിലെ ടെലി ഹെൽത്ത് സംവിധാനം വിപുലീകരിച്ചിരിക്കുകയാണ്. ഈ രംഗത്തെക്കുറിച്ച് മനസ്സിലാക്കാനാണ് ഇനി നമ്മൾ ശ്രമിക്കുന്നത്. ടെലി ഹെൽത്ത് സേവനങ്ങൾ കഴിഞ്ഞ 2 വർഷമായി നൽകി വരുന്ന ടാസ്മാനിയയിൽ GP ഡോക്ടർ കൃഷ്ണ കൽപുരത്ത് നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം ഡോക്ടർ കൃഷ്ണ കൽപുരത്ത്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
ഡോക്ടർ കൃഷ്ണ. ഓസ്ട്രേലിയയിൽ ഈ COVID-19 ഒരു സാഹചര്യത്തിൽ ടെലി ഹെൽത്ത് സംവിധാനം വിപുലീകരിച്ചിരിക്കുകയാണല്ലോ, എന്തെല്ലാം മാറ്റങ്ങളാണ് നടപ്പിലായിരിക്കുന്നത്?
ഓസ്ട്രേലിയയിൽ ടെലിഹെൽത്ത് സംവിധാനം രൂപപ്പെട്ടിട്ട് ഏകദേശം 2002 തൊട്ട് നാട്ടിലുണ്ട്. ഇത് പ്രധാനമായിട്ടും റിമോട്ട് ഏരിയാസിൽ ഡോക്ടർമാരുടെ വിദഗ്ധ സേവനം ആവശ്യമുള്ള സ്ഥലത്ത് എത്തിക്കാൻ കഴിയാത്തിടത്ത് മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇന്നത്തെ COVID-19 സാഹചര്യത്തിൽ നമ്മൾ അതിനെ കുറച്ചും കൂടി വിപുലീകരിച്ച് ഇതിനെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത് എന്തെങ്കിലും വാർത്താവിനിമയ സംവിധാനം കയ്യിലുണ്ടായിരിക്കണം. ഒന്ന്, അതായത് ഒന്നുമില്ലെങ്കിൽ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, അല്ലെങ്കിൽ ടെലിഫോൺ. ഈ 3 സാധനങ്ങൾ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ടെലി ഹെൽത്ത് അല്ലെങ്കിൽ ടെലിമെഡിസിൻ നമുക്ക് തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്താം. ഡോക്ടർമാരുടെ കൺസൾട്ടിംഗ് റൂമിലേക്ക് പോവാതെ തന്നെ നമുക്ക് പരിശോധനയും അതേമാതിരി വേണ്ട സ്ക്രിപ്റ്റും കൈക്കലാക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് ടെലിമെഡിസിൻ. ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട ഒരു ആവശ്യം ഇന്നുണ്ട്. പക്ഷെ അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിരുന്ന് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മുന്നിലിരുന്നുകൊണ്ടോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ ഡോക്ടറായിട്ട് സംസാരിക്കാം. വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഡോക്ടർക്ക് നിങ്ങളെ പരിശോധിക്കാം, ഡോക്ടർക്ക് നിങ്ങളോട് ചോദിക്കാം. അതേസമയത്ത് പരിശോധനയുടെ ഫലരൂപമായിട്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ തരപ്പെടുത്തിയിട്ട് ആ പ്രിസ്ക്രിപ്ഷൻ ഇമെയിൽ വഴിയോ ഫാക്സ് വഴിയോ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഫാർമസിക്കോ അയച്ചു കൊടുക്കാം.
ഡോക്ടർ, ഇനി ഈ സേവനം മെഡിക്കെയറിലൂടെയാണോ പൊതുജനത്തിന് ലഭ്യമാക്കുന്നത്, എങ്ങനെയാണ്?
ഇതിൽ വരുന്നൊരു മറ്റൊരു സംവിധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഫൈനാൻഷ്യലി വയബിൾ ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഓസ്ട്രേലിയൻ ഹെൽത്ത് കെയർ സംവിധാനം, അതായത് മെഡിക്കെയർ, ഒരു പരിധിവരെയുള്ള എല്ലാ ചികിത്സകളും ടെലി ഹെൽത്തിലൂടെ പ്രാപ്യമാക്കാവുന്ന രീതിയിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അടുത്ത സെപ്റ്റംബർ അല്ലെങ്കിൽ ഒരു പക്ഷേ December 2020 വരെ എല്ലാ കൺസൾട്ടേഷൻസും മെഡിക്കെയർ വഴി ബൾക്ക് ബില്ലിംഗ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു രോഗിയുടെ അടുത്ത് രോഗിയുടെ പ്രത്യേക സാഹചര്യത്തിനും അതേസമയത്ത് കേസ് ഫയൽസും ഈ സംവിധാനം വഴി ഡോക്ടർക്ക് കാണാൻ സാധിക്കില്ല. ഇതിന് കുറച്ചു കാലം മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, മൈ ഹെൽത്ത് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇലക്ട്രോണിക് ഡാറ്റ സംവിധാനം നമ്മുടെ ഓസ്ട്രേലിയയിൽ നടപ്പാക്കിയിട്ടുണ്ട്. എല്ലാ രോഗികൾക്കും മൈ ഹെൽത്ത് റെക്കോർഡ് വഴി അവരവരുടെ അസുഖങ്ങളുടെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് മരുന്നുകളാണ് കഴിക്കുന്നത്, എന്തൊക്കെ അസുഖങ്ങളാണ് ഉള്ളത് എന്നുള്ളതൊക്കെ വളരെ സുതാര്യമായിട്ട് നമുക്കത് എൻട്രി ചെയ്യാവുന്നതും ആ റെക്കോർഡ്സ് ഡോക്ടർക്ക് ഡോക്ടറുടെ ഓഫീസിൽ ഇരുന്ന് പരിശോധിക്കാവുന്നതുമാണ്. ഇതിൽ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഈ ഇത്തരം സംവിധാനങ്ങളിൽ പലപ്പോഴും സെക്യൂരിറ്റി ഒരു പ്രശ്നമായിട്ട് വരും. ഇത് അമേരിക്കയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി സിസ്റ്റം HIPAA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂൾ പ്രകാരമാണ് ഇന്ന് ലോകത്ത് എല്ലാവരുടെയും ടെലി ഹെൽത്തും ടെലിമെഡിസിനും നടക്കുന്നത്. ഓസ്ട്രേലിയയിൽ അതിന് ബദലായിട്ടുള്ള ഒരു സംവിധാനമാണ് പ്രൈവസി ആക്ട് 1988 എന്ന് പറയുന്നത്. ഇത് പ്രകാരം ഡോക്ടറോ അല്ലെങ്കിൽ രോഗിയോ തമ്മിലുണ്ടാവുന്ന എല്ലാ കോൺവെർസേഷനും അതേമാതിരി എക്സ്പീരിയൻസും പ്രിസ്ക്രിപ്ഷനും ഇത്തരം കാര്യങ്ങളെല്ലാം ഈ പ്രൈവസി ആക്ട് പ്രകാരം സൂക്ഷിക്കുന്ന ഒരു സംവിധാനം ഉണ്ട്.
ഡോക്ടർ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ് ടെലി ഹെൽത്ത് സംവിധാനത്തിലൂടെ രോഗിക്കും ഡോക്ടർക്കും ആപ്പുകളിലൂടെ സംസാരിക്കാം, അതുപോലെ തന്നെ വീഡിയോ കോൺഫറൻസിംഗ് നടത്താം. ഇത് ഏതെല്ലാം ആപ്പുകളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്?
ഈ പ്രൈവസി കൺസേൺസ് ഉള്ളത് കൊണ്ട് പലപ്പോഴും ഈ HIPAA റെഗുലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനങ്ങളാണ് പല സ്ഥലത്തും ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ പബ്ലിക് ഹെൽത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പോളികോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് ഇന്ന് പ്രൈവറ്റ് സംവിധാനങ്ങളിൽ പലരും പല രീതിയിലുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. കോവിഡ് കാലഘട്ടത്തിൽ അതിൽ സെക്യൂരിറ്റിയുടെ ഒരു പ്രശ്നം നമ്മൾ ഒഴിവാക്കുന്നത് കൊണ്ട് പുതിയ പലതരം ആപ്പുകളും ഇന്ന് നാം ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും സ്കൈപ്പ്, ഫേസ് ടൈം ഇത് രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. സൂം, അതേമാതിരി ഡോക്സി ഡോട്ട് മീ എന്നീ നാല് ആപ്പുകളാണ് പ്രധാനമായിട്ടും ഉപയോഗത്തിൽ നിന്ന് കാണുന്നത്.
അപ്പോൾ രോഗികൾക്ക് ഇത്തരം ആപ്പുകളിലൂടെ ഡോക്ടർമാരുമായി വിവരങ്ങൾ പങ്കുവെക്കാവുന്നതാണ് അല്ലെ?
പങ്കുവെക്കാവുന്നതാണ്. അത് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഡോക്ടറെ ആദ്യം കൺസൾട്ട്, അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യണം. അത് നമ്മൾ ടെലിഫോൺ വഴി ഡോക്ടറുടെ റിസപ്ഷനിസ്റ്റിനെ വിളിച്ചിട്ട് നമ്മൾ ആദ്യം കൺസൾട്ടേഷൻ ഫിക്സ് ചെയ്യുന്നു. കൺസൾട്ടേഷൻ സമയം നമ്മളൊരു കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ നമ്മളെ വിളിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഡോക്ടർ റിസപ്ഷനിസ്റ്റ് പറയുന്നു ഏത് ആപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ഡോക്ടറായിട്ട് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ആ സംവിധാനം നമ്മുടെ മൊബൈൽ ഫോണിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്കോ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് റെഡിയായിരുന്നു കഴിഞ്ഞാൽ ഡോക്ടർ പിന്നെ ടെലിഫോൺ വഴിയോ അല്ലെങ്കിൽ സംവിധാനം വഴിയോ നമുക്ക് വീഡിയോ കോൺഫറൻസിംഗ് സൈറ്റ് വഴിയോ നമ്മളോട് ബന്ധപ്പെടും. എന്നിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് അതിനു പ്രകാരമുള്ള സ്ക്രിപ്റ്റ് അങ്ങേയറ്റത്തിൽ നിന്ന് തയ്യാറാക്കിയിട്ട് അത് ഇമെയിൽ സംവിധാനം വഴിയോ ഫാക്സ് സംവിധാനം വഴിയോ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാർമസിസ്റ്റിന്റെ അടുത്തേക്കോ അയക്കും.
അപ്പോൾ ഇങ്ങനെ ഒരു ടെലിഹെൽത്ത് അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ സ്വന്തം GPമാരായിട്ടാണോ അപ്പോയിന്റ്മെന്റ് സാധാരണയായി എടുക്കുന്നത്, അല്ലെങ്കിൽ മറ്റു ഡോക്ടർമാരാണോ ടെലിഹെൽത്ത് സേവനങ്ങൾ ഒരുക്കുന്നത്?
നമ്മുടെ ഇന്നത്തെ സംവിധാന പ്രകാരം ഏറ്റവും അധികം ഇന്ന് ഓസ്ട്രേലിയയിൽ രോഗികൾ ഡോക്ടറായിട്ട് ബന്ധപ്പെടുന്നത് GP ആയിട്ടാണ്. അപ്പൊ GP ജനറൽ പ്രാക്ടീസിലാണ് ഇത്തരം സംവിധാനങ്ങൾ ഇപ്പോ ഏർപ്പാടാക്കിയിട്ടുള്ളത്. GP റെഫറൻസ് സ്പെഷ്യലിസ്റ്റിന് അയച്ചു കഴിഞ്ഞാൽ സ്പെഷ്യലിസ്റ്റും ഇത്തരത്തിലുള്ള ടെലിമെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള കൺസൾട്ടേഷനും സ്ക്രിപ്റ്റ് റൈറ്റിംഗും നടത്തുന്നുണ്ട്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ജെറിയാട്രിക് ഫിസിഷ്യൻ നമുക്ക് നേരിൽ കണ്ടിട്ട് പരിശോധന നടത്തേണ്ടാത്ത എല്ലാ എക്സാമിനേഷൻസും ഹിസ്റ്ററി ടേക്കിങ്ങും എല്ലാം നമുക്ക് ഈ ടെലിമെഡിസിൻ വഴി നടത്താം. അപ്പോ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ONG ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി പ്രോബ്ലംസ്, അതേമാതിരി ENT ചെവി മൂക്ക് തൊണ്ട ഇത്തരം അസുഖങ്ങൾക്ക് നേരിട്ട് പരിശോധന ഒഴിവാക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഈ ടെലിഹെൽത്ത് ഒരുപക്ഷെ ഹെൽപ്ഫുൾ ആയിക്കൊള്ളണമെന്നില്ല.
നേരിട്ടൊരു ഡോക്ടറെ കാണേണ്ട ആവശ്യത്തെ കുറിച്ച് ഒരു ടെലിഹെൽത്ത് സംഭാഷണത്തിലൂടെയാണോ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് രോഗികൾ തീരുമാനിക്കുകയാണോ, അല്ലെങ്കിൽ ഡോക്ടർ പിന്നീട് ടെലിഹെൽത്ത് സംഭാഷണത്തിലൂടെ നിർദ്ദേശിക്കുകയാണോ ചെയ്യുന്നത്, എങ്ങനെയാണ്?
നിങ്ങളുടെ മൈ ഹെൽത്ത് റെക്കോർഡ് ഡോക്ടർക്ക് പരിശോധിക്കാവുന്നതാണെങ്കിൽ നമുക്ക് നേരിട്ട് ആദ്യമായിട്ട് ഡോക്ടറെ കാണാം. അതിനുള്ള സുതാര്യത നിങ്ങളുടെ മൈ ഹെൽത്ത് റെക്കോർഡ് ഡോക്ടർക്ക് വായിച്ച് എല്ലാ വിവരങ്ങളും അറിയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ്. അതേസമയത്ത് ഡോക്ടർക്ക് നിങ്ങളെ കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസിൽ ആദ്യമായിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ അത് ഒരുപക്ഷെ കുറച്ചധികം സമയം എടുത്തേക്കാം. എന്നാലും നേരിട്ട് ഡോക്ടറെ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഏകദേശം 85% മുതൽ 90% വരെ ഫേസ് ടു ഫേസ് കൺസൾട്ടേഷൻ ഒഴിവാക്കാവുന്ന രീതിയിൽ ഡോക്ടർക്ക് തീരുമാനിക്കാം. രോഗിയുടെ പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻസിന്റെ ആവശ്യമില്ല.
ഈ മറ്റൊരു സംശയം പലർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളത്, ഡോക്ടർമാർ നേരിട്ട് രോഗിയെ കാണാത്ത ഒരു സാഹചര്യത്തിൽ തെറ്റായ നിഗമനങ്ങൾക്ക് സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അപകടങ്ങൾക്ക് സാധ്യതയുണ്ടോ?
ആ ഒരു 5 to 10% വരെ തെറ്റായിട്ടുള്ള ഒരു ഡയഗ്നോസിസോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും അത് ഡോക്ടർമാർ ഒരു പരിധി വരെ ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ടെലിഹെൽത്ത് അല്ലെങ്കിൽ ടെലിമെഡിസിൻ കൺസൾട്ടേഷനെ മുതിരുന്നത്. അവർക്ക് അത്തരത്തിലുള്ള ഒരു സംശയം ഉണ്ടെങ്കിൽ അത് ഡോക്ടറുടെ പേഴ്സണൽ ഇൻട്യൂഷൻ വെച്ചുകൊണ്ട് അതിനെ ഒരു ഫേസ് ടു ഫേസ് കൺസൾട്ടേഷനായി മാറ്റാൻ സാധിക്കും.
ഇനി ഈ സേവനം ഏതെല്ലാം സമയത്താണ് ലഭ്യമാക്കിയിരിക്കുന്നത്? സാധാരണ പൊതുവായിട്ട് GP ക്ലിനിക്കുകൾ തുറന്നു വെക്കുന്ന സമയത്താണോ, അല്ലെങ്കിൽ 24 മണിക്കൂറും ഈ സേവനം ലഭ്യമാണോ, എങ്ങനെയാണ്?
ഇന്നത്തെ ഈ സിറ്റുവേഷനിൽ സാധാരണ ഓഫീസ് സമയങ്ങളിലാണ് ഇത് ഈ ഒരു സംവിധാനം ഏർപ്പാടാക്കിയിട്ടുള്ളത്. GP ആഫ്റ്റർ അവേഴ്സ് സർവീസിലും ഇത് ലഭ്യമാണ്.
ഇനി ഓസ്ട്രേലിയയിൽ സന്ദർശനത്തിനായി എത്തുന്ന ഒട്ടേറെ ആളുകളുണ്ട്, മാതാപിതാക്കളുണ്ട്, അതിന് പുറമെ വിദ്യാർത്ഥികളും എല്ലാം ഉള്ളതാണ്, അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും ഒക്കെ ഉള്ളതാണ്. ഇവിടെ ഈ ഒരു സേവനം ഉപയോഗിക്കുന്നതിന് മെഡിക്കെയർ സംവിധാനം മാത്രമാണോ ഉപയോഗിക്കാൻ കഴിയുക, അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളുണ്ടോ, എങ്ങനെയാണ്?
ഒരു GP കണ്ടുകൊണ്ട് നമ്മൾ കിട്ടുന്ന എല്ലാ സർവീസസും ആരൊക്കെ അവരുടെ അടുത്ത് പോയി സർവീസസ് ഇവെയിൽ ചെയ്യുന്നു അവർക്കൊക്കെ ഇത് ഈ സംവിധാനം ഉപയോഗിച്ച് സ്ക്രിപ്റ്റും അതേമാതിരി കൺസൾട്ടേഷനും നേടാം. അപ്പൊ അതിൽ പറയുന്നത് പ്രധാനമായിട്ടും ഓസ്ട്രേലിയൻ പൗരന്മാർക്ക് മെഡിക്കെയർ എന്നുള്ളൊരു സംവിധാനം ഉപയോഗിച്ചാണ് ഈ സേവനം ലഭ്യമാക്കുന്നത്. മെഡിക്കെയറിന്റെ പ്രധാന സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ബില്ലുകളും ബൾക്ക് ബിൽഡാണ്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം പലപ്പോഴും നമ്മുടെ അച്ഛനമ്മമാരെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ടെമ്പററി റെസിഡന്റ് ആയിട്ട് ഇവിടെ വന്ന് താമസിക്കുന്ന അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയിൽ വരുന്ന ആൾക്കാർക്കും ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഈ ഒരു സംവിധാനം ആക്സസ് ചെയ്യാനുള്ള ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമ്മുടെ സ്ഥിരം ജി പി ആയിട്ട് ബന്ധപ്പെടുക. ജി പിയുടെ ത്രൂ ഇത്തരത്തിലൊരു കൺസൾട്ടേഷന് നമുക്ക് മുതിരാം. നമുക്കറിയാം നമ്മളുടെ പെർമനന്റ് റെസിഡന്റ് ആണോ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ സിറ്റിസനോ അല്ലെങ്കിൽ നമുക്ക് മെഡിക്കെയർ ലഭ്യമല്ല, പക്ഷേ നമ്മൾ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇത്തരം ടെലി ഹെൽത്ത് കൺസൾട്ടിന് മുതിരുമ്പോൾ നിങ്ങളുടെ പ്രൈവറ്റ് ഇൻഷുറൻസ് ഏജൻസിനെയാണ് ഈ ഡോക്ടേഴ്സ് ബിൽ ചെയ്യുന്നത്. ഒരു പക്ഷേ നമുക്ക് ഈ കൺസൾട്ടേഷൻ നടത്തുന്ന സമയത്ത് ഈ ഫീസ് അടക്കേണ്ടി വരാം, പക്ഷേ നമുക്കത് തിരിച്ച് നമ്മുടെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻസിയിൽ നിന്ന് ക്ലെയിം ചെയ്യാവുന്നതാണ്.
വളരെയധികം നന്ദി ഡോക്ടർ കൃഷ്ണ കൽപ്പുരത്ത് ഈ വിഷയത്തെ കുറിച്ച് വിശദീകരിച്ചതിന്.
നന്ദി, നമസ്കാരം.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.